രക്ഷ മനുഷ്യ പ്രയത്നത്താൽ വാങ്ങുവാൻ കഴിയുന്നതല്ല. മനുഷ്യനു വേണ്ടി ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലുള്ള മരണത്താൽ അത് നേടിയിരിക്കുന്നു. അത് നിമിത്തം ദരിദ്രരിൽ ദരിദ്രനും രക്ഷ വാങ്ങുവാൻ കഴിയും. ഏത് പാപപ്പെട്ടവനും കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കി സമ്പന്നരാകുവാൻ, അതെ ദൈവവിഷയമായി സമ്പന്നരാകുവാൻ സാധിക്കും.
ശുഭ പര്യവസായിയായ ഒരു കഥയുടെ ഒടുവിലത്തെ അധ്യായം പോലെയാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തെ അനാദരിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഒരു ലോകത്തിനു വേണ്ടി ആധുനിക മനുഷ്യൻ ബദ്ധപ്പെട്ടോടുന്നു. ഒടുവിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് മുമ്പിൽ സകലതും വിധി എന്ന് സമാശ്വസിക്കാനും ശ്രമിക്കുന്നു. എന്നാൽ സകലതും കൈവിട്ടു പോകുന്നു എന്ന് തോന്നുന്ന ചുറ്റുപാടിലും ഒരു ദൈവപൈതലിന് എല്ലാം ശുഭകരമായി പര്യവസാനിക്കും എന്നുള്ള സൃഷ്ടാവിന്റെ സാന്ത്വന ശബ്ദം ഈ പുസ്തകത്തിലൂടെ കേൾക്കാൻ സാധിക്കും. ഇതാ അതെങ്ങനെയെന്ന് സഹോദരൻ ജോർജ് ഫിലിപ്പ് വിശദീകരിക്കുന്നു. ശ്രദ്ധയോടെ കേട്ടാലും
ലവോദിക്കാ സഭ അതിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് ബോധപൂർവമല്ല മുൻപോട്ടു പോയിരുന്നത്. യാഥാർത്ഥ്യത്തെ നേരിടുവാൻ അവർക്ക് മനസ്സുമില്ലായിരുന്നു. ഒരു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്നതിനാൽ അവർ സംതൃപ്തി കണ്ടെത്തി. തങ്ങളുടെ യഥാർത്ഥ അവസ്ഥ മറച്ചുവെക്കുവാൻ അവർ ശ്രമിച്ചു. എന്നാൽ കർത്താവ് അത് അവരെ വെളിപ്പെടുത്തുന്നു. 20-ാം നൂറ്റാണ്ടിലെ സഭ ലവോദിക്കയുടെ ലക്ഷണങ്ങൾ കാണിക്കുന്നു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. ലോകപ്രകാരമുള്ള സമ്പത്താണ് ഇന്നത്തെ സഭ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭൗതികവാദത്തിന്റെ ബലിക്കല്ലിൽ സകല ആത്മീക മൂല്യങ്ങളും ആത്മാർത്ഥതയും ബലിയർപ്പിക്കപ്പെടുന്നു. അരിഷ്ടതയിൽ കഴിഞ്ഞിട്ടും ആ അവസ്ഥ തിരിച്ചറിയാത്ത അന്ധത സഭയിൽ വ്യാപകമായി കാണുന്നു. ഇന്നത്തെ സഭ സുവിശേഷീകരണം ഒഴിച്ചുള്ള സകല ബിസിനസ്സിലും ഏർപ്പെട്ടിട്ടുണ്ട്. പണമുണ്ടാക്കുവാനായി ആതുരാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അങ്ങനെ ഓരോന്നും ഉണ്ടാക്കുന്നു. ഒരു കുടുംബത്തിലെ ഏതാനും പേരുകൂടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി മനുഷ്യരെ കറക്കിയടിച്ച് പണമുണ്ടാക്കുന്ന എത്രയെത്ര സംഘടനകൾ! എല്ലാവരും അങ്ങനെയാകണമെന്നില്ല. എന്നാൽ നാം സാധാരണ കണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യമല്ല ഇത്. ഇന്ന് ഓരോ സംഘടനയ്ക്കും ധനസമാഹരണ മാർഗങ്ങൾ എത്രയെത്രയാണ്! ദൈവനാമ മഹത്വത്തിനായി അത് ചെയ്യുന്നവർ തീർച്ചയായും അനുഗ്രഹിക്കപ്പെടും. അതേക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ പലപ്പോഴും അത് കബളിപ്പിക്കലായിത്തീരരുത് എന്ന് ഓർപ്പിക്കുവാൻ മാത്രം പറഞ്ഞതാണ്. പൂർണ്ണസമയ സുവിശേഷ വേലയിലായിരിക്കുന്നവർ എത്രയും ഡീസന്റായി ജീവിക്കണം എന്ന ചിന്താഗതിക്കാരനാണ് ഞാൻ. ഈ വേലയൊക്കെ ചെയ്യുന്നത് തങ്ങളുടെ ആഡംബരത്തിനായിട്ടായിരിക്കരുത്, ദൈവനാമ മഹത്വത്തിനായിരിക്കണം. സുവിശേഷ വേലയ്ക്കായി പണം സമാഹരിച്ച് ദൂർത്തടിക്കുന്ന എത്രയെത്ര ആളുകളുണ്ട്! ഇന്ന് അനേകരും സുവിശേഷ വേലയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് ഭൗതിക അഭിവൃദ്ധി കണ്ടുകൊണ്ടാണ്. പറയുന്നു കേട്ടിട്ടില്ലേ, ഹോ, ഇന്നിടത്തെ ഇന്നാർക്ക് കയറിക്കിടക്കുവാൻ കിടപ്പാടമില്ലാതിരുന്നതാണ്, എന്നാൽ ഇന്ന് കോടീശ്വരനാണ്. കാരണം അറിയാമോ? മകനെ സുവിശേഷ വേലയ്ക്ക് വിട്ടു. ഈ വെല്ലുവിളി കേട്ട് ആകർഷിച്ച് ആരെങ്കിലും വന്നാൽ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്നാൽ, അവരെ പ്രചോദിപ്പിക്കുന്നതും അവരുടെ ലക്ഷ്യവും എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. സുവിശേഷ വേലയിൽ ഭൗതികമായ സമൃദ്ധി അല്ല, ഫലപ്രദമായ ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങളാണ് യഥാർത്ഥ ദൈവാനുഗ്രഹം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച് കൊട്ടാരങ്ങൾ പണിത, കോടികൾ ഉണ്ടാക്കിയ ഒരാളെ നിങ്ങൾക്കറിയാമെങ്കിൽ, ഇതേ ശുശ്രൂഷയ്ക്കിറങ്ങി ലോകപ്രകാരം ഒന്നും തന്നെ സമ്പാദിക്കാതെ, അധികം ആരും അറിയാതെ ഫലപ്രദമായ ശുശ്രൂഷ ചെയ്യുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവരെ ഞാൻ കാണിച്ചു തരാം. അവരിൽ ആകർഷകമായി നാം കാണുന്നത് അവരുടെ ആത്മീകവും സമർപ്പണവുമാകുന്നു. അതിനേക്കാൾ ആകർഷകമായിട്ട് എന്താണ് വേണ്ടത്? ക്രിസ്തീയ വേലയ്ക്ക് താങ്കൾ നൽകുന്ന സംഭാവനകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പ്രിയ സുഹൃത്തെ താങ്കൾ പ്രത്യേകം അന്വേഷിക്കണം. നിങ്ങൾ പണം കൊടുക്കുന്ന വ്യക്തിക്കായും സംഘടനയ്ക്കായും നിരന്തരം പ്രാർത്ഥിക്കണം. ഹൃദയം ചേരാത്തിടത്ത് എത്ര നിർബന്ധിച്ചാലും സംഭാവന നൽകരുത്. നിങ്ങൾ നൽകുന്നത് സുവിശേഷ വേലയ്ക്ക് തന്നെ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പാക്കണം. കണ്ണുമടച്ച് വഴിയെ വരുന്നവർക്ക് പുണ്യം കിട്ടുവാൻ വാരിക്കോരി കൊടുക്കരുതെന്ന്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പുണ്യവും കിട്ടില്ല, നഷ്ടം മാത്രമേ ഉണ്ടാകൂ. ദൈവവേലയ്ക്ക് കൊടുക്കൂ. ദൈവം താങ്കളെ അപ്പോഴാണ് കൂടുതൽ അവസരങ്ങൾ തന്ന് അനുഗ്രഹിക്കുന്നത്. ലവോദിക്ക സഭയുടെ ആത്മീക വശത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് അരിഷ്ട എന്നത്രേ. ഏഴ് സഭകളിൽ വെച്ച് ഏറ്റവും മോശമായതാണ് ലവോദിക്ക സഭ. വാസ്തവത്തിൽ ഈ സഭയോട് സഹതാപമാണ് ഉണ്ടാകേണ്ടത്, കാരണം ആത്മീയമായി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സഭ. അതിൽ ദൈവവചനം പഠിക്കുന്നില്ല, അവർ കർത്താവിനോടുള്ള സ്നേഹമില്ലാത്തവരാണ്, അവിടുത്തെ രക്ഷയുടെ കൃപയെ സാക്ഷിക്കുന്നതേയില്ല. എന്നിട്ടും അവരുടെ അവസ്ഥ കാണുവാൻ കഴിയാത്തതുപോലെ അന്ധത പിടിച്ചിരിക്കുകയാണ്. അവർ സ്വയം അഭിമാനിക്കുകയാണ്. ഇതല്ലേ ആത്മവഞ്ചന? നീതിയുടെ അങ്കി ധരിപ്പിച്ചിട്ടില്ലാത്തതിനാൽ അവർ നഗ്നരാണ്. ലോകം അവളുടെ അവസ്ഥ കണ്ട് പരിഹസിച്ച് ചിരിക്കുന്നു. ഈ ദുരവസ്ഥ മനസ്സിലാക്കുവാൻ അവൾക്ക് കഴിയുന്നില്ല എന്നതാണ് ഏറ്റവും പരിതാപകരം. യാഥാർത്ഥ്യമല്ലാത്തതിലൊക്കെ പുകഴുന്ന മനോഭാവം, ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഒരിക്കലൊരു സഭയിലെ സ്ത്രീജനസഖ്യം സെക്രട്ടറി ഒരു കത്തെഴുതി എല്ലാവർക്കുമായി പള്ളിയുടെ മുൻപിൽ ഉണ്ടായിരുന്ന ഒരു ബോർഡിൽ ഒട്ടിച്ചു വെച്ചു. തന്റെ ഭാവനയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ചില ചിന്തകളായിരുന്നു ആ കത്തിൽ. കത്തിന്റെ തലക്കെട്ടിപ്രകാരമായിരുന്നു: സാധാരണക്കാരി സാറാമ്മയ്ക്കുള്ള തുറന്ന കത്ത്. എങ്ങനെയുണ്ട്? സാധാരണക്കാരി സാറാമ്മയ്ക്കുള്ള തുറന്ന കത്ത്. കത്തിപ്രകാരമാണ്: പ്രിയ സാറാമ്മ അറിയുന്നതിന്, ഞാൻ ഈ കത്തെഴുതുന്നത് നിന്നിലുള്ള ഉപയോഗരാഹിത്യ ചിന്താഗതിയെ ഒന്ന് പിടിച്ചു കുലുക്കുവാനാണ്. നിന്നെക്കൊണ്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നൊരു ധാരണ നിന്നെ തളർത്തിയിരിക്കുന്നു എന്നെനിക്കറിയാം. എങ്ങനെ കർത്താവിന് നിന്നെ വേണ്ടവണ്ണം ഉപയോഗിക്കുവാൻ കഴിയും എന്ന് നിനക്കറിയില്ല എന്ന് നീ പലവട്ടം പറഞ്ഞല്ലോ. ഈ പറഞ്ഞതുപോലെ നിനക്ക് തോന്നുവാൻ കാരണമായ ഒരു കാര്യം നമ്മുടെ സഭ തന്നെയാണ്. സഭയുടെ വിജയകഥാ മനോഭാവം എനിക്കെന്റെ മനസ്സിലുണ്ട്. എല്ലാ രംഗങ്ങളിലും വിജയിച്ചു നിൽക്കുകയാണെന്നുള്ള നമ്മുടെ സഭയുടെ ചിന്താഗതി ഓരോ പ്രവർത്തനങ്ങളിലും പ്രതിഫലിച്ചു കാണുന്നു. തന്റെ സ്വാധീനവും പണവും ഉപയോഗിച്ച് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ മുൻപോട്ട് വന്നിരിക്കുന്ന ചാക്കോ മുതലാളിയെക്കുറിച്ച് എല്ലാ മാസത്തിലെയും മാസികയിൽ എഴുതാറുണ്ട്. നമ്മുടെ കഴിഞ്ഞ മാസത്തെ യുവജനങ്ങളുടെ മീറ്റിംഗിൽ സംബന്ധിച്ച് തന്റെ സാക്ഷ്യം കൊണ്ട് യുവജനങ്ങളെ ആവേശഭരിതനാക്കിയ കഴിഞ്ഞ കാലത്തെ ഭീകരൻ തോമായിയുടെ വീരകൃത്യങ്ങൾ സഭയിൽ ഉണർവുണ്ടാക്കി എന്നെല്ലാവരും കരുതുന്നു. അയാൾ അനേകരെ കൊന്നിട്ടുള്ളതിനാൽ അയാളെ കാണുവാൻ എന്തൊരു ആൾക്കൂട്ടമായിരുന്നു എന്നറിയാമോ? ഒരു വീരശൂര കഥാപാത്രമായോ ഒരു നല്ല സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായോ ബിസിനസ്സിൽ ശോഭിച്ചു നിൽക്കുന്നവനായോ തീർന്നിട്ടില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് ചിന്തിക്കുവാൻ നാം നിർബന്ധിതരായിരിക്കുന്നു. ക്രിസ്തു നിനക്ക് വേണ്ടി ചെയ്തതെന്ത് എന്നുള്ളത് ആർക്കും ഒരു വലിയ വിഷയമല്ല. ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ ഒരു പ്രാഥമിക പാഠം നാം മറന്നുകളഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. അതെ, നിന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ സഹായകമായ, സാധാരണക്കാരിയായി നിന്നെ പ്രോത്സാഹിപ്പിക്കുവാൻ സഹായകമായ ഒരു പാഠം. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകം ബുദ്ധിഹീനം എന്ന് പറഞ്ഞിരിക്കുന്നതിനെ തെരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകം ബലഹീനം എന്ന് വിളിക്കുന്നതിനെ തെരഞ്ഞെടുത്തു. വളരെ ശക്തി കുറഞ്ഞതിനെയും വലിയ സ്ഥാനമില്ലാത്തതിനെയുമൊക്കെ അവൻ തെരഞ്ഞെടുത്തു. അതെ, ആരും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കുവാനാണ് അവൻ അങ്ങനെ ചെയ്തത്. കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അവൻ ഒളിമ്പിക് ജേതാക്കളെയോ റോമൻ സെനറ്റർമാരെയോ അല്ല വിളിച്ചത്. അവിടുന്ന് സാധാരണക്കാരായ നിന്നെപ്പോലെ പാവപ്പെട്ടവരായി ജീവിച്ച ആളുകളെയാണ് വിളിച്ചത്. ചിലർ മുക്കുവന്മാരായിരുന്നു, ഒന്ന് ഒരു രാഷ്ട്രീയ തീവ്രവാദിയായിരുന്നു, മറ്റൊരുത്തൻ ചുങ്കക്കാരൻ, അതെ സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട, സമൂഹത്തിൽ ആരുമല്ലാത്തവനായ ഒരു വ്യക്തി. എന്നാൽ ഈ സാധാരണക്കാർ ക്രിസ്തുവിനു വേണ്ടി റോമാ സാമ്രാജ്യത്തെ തലകീഴ്മറിച്ചു. എങ്ങനെയാണ് അവർ അത് ചെയ്തത്? അവരുടെ പെരുമ കൊണ്ട്? അങ്ങനൊരു കാര്യമേ ഇല്ലായിരുന്നു. അവരുടെ ഉയർന്ന സ്ഥാനം കൊണ്ട്? അതുമില്ലായിരുന്നു. അവരുടെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തുവിൻ്റെ ശക്തിയായിരുന്നു. അതെ സഹോദരി, ഈ ലോകത്തെ തലകീഴ്മറിക്കുവാൻ നമുക്കിന്നും ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച സാധാരണക്കാരെ ആവശ്യമാണ്. അതെ, വെറും സാധാരണക്കാർ, വെളിയിൽ കിടക്കുന്ന കൽപാത്രങ്ങൾ. സെക്രട്ടറി ഒപ്പുമിട്ടു. നാം സാധാരണ സഭയിൽ പാടിക്കേൾക്കാറുള്ളൊരു പാട്ടുണ്ടല്ലോ, സഭയ്ക്കേക അടിസ്ഥാനം കർത്താവായ യേശു എന്ന്. എന്നാൽ പോലും ജർമ്മനിയിലെ ലോബക്കിലുള്ള കത്തീഡ്രലിൽ എഴുതിയിരിക്കുന്നത് വാസ്തവമാണ്. ആ കത്തീഡ്രലിൽ ഇപ്രകാരം ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: നമ്മുടെ കർത്താവായ ക്രിസ്തു നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ എന്നെ യജമാനൻ എന്ന് വിളിക്കുന്നു, എന്നെ അനുസരിക്കുന്നില്ല. നിങ്ങൾ എന്നെ വെളിച്ചമെന്ന് വിളിക്കുന്നു, എന്നെ കാണുന്നതുമില്ല. നിങ്ങൾ എന്നെ മാർഗമെന്ന് വിളിക്കുന്നു, എന്നിൽ നടക്കുന്നതില്ല. നിങ്ങൾ എന്നെ ജീവനെന്ന് വിളിക്കുന്നു, എന്നെ തിരഞ്ഞെടുക്കുന്നതുമില്ല. നിങ്ങൾ എന്നെ ജ്ഞാനമെന്ന് വിളിക്കുന്നു, എന്നെ അനുഗമിക്കുന്നതില്ല. നിങ്ങൾ എന്നെ സുന്ദരനെന്ന് വിളിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നതുമില്ല. നിങ്ങൾ എന്നെ ധനവാനെന്ന് വിളിക്കുന്നു, എന്നോട് ചോദിക്കുന്നതോ ഇല്ല. നിങ്ങൾ എന്നെ ശാശ്വതവാനെന്ന് വിളിക്കുന്നു, എന്നെ അന്വേഷിക്കുന്നതോ ഇല്ല. നിങ്ങൾ എന്നെ പ്രഭു എന്ന് വിളിക്കുന്നു, എന്നെ സേവിക്കുന്നതോ ഇല്ല. നിങ്ങൾ എന്നെ കൃപാലു എന്ന് വിളിക്കുന്നു, എന്നെ ആശ്രയിക്കുന്നതോ ഇല്ല. നിങ്ങൾ എന്നെ ശക്തൻ എന്ന് വിളിക്കുന്നു, എന്നെ ബഹുമാനിക്കുന്നതോ ഇല്ല. നിങ്ങൾ എന്നെ നീതിമാൻ എന്ന് വിളിക്കുന്നു, ഭയപ്പെടുന്നതോ ഇല്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾ എന്നെ പഴി പറയരുത്. ഇതത്ര ലവോദിക്കയിലെ സഭ. സ്റ്റാൻലി ഹൈ എന്ന മഹാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ വിധത്തിലുള്ള സഭയെയാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു പാപിയാകുന്നു എന്ന് എന്നോട് പറയുവാൻ സഭ പരാജയപ്പെട്ടു. നഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് എന്ന പോലെ എന്നോട് ഇടപെടുന്നതിൽ സഭ പരാജയപ്പെട്ടു. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷയെന്ന് എനിക്ക് പറഞ്ഞു തരുന്നതിൽ സഭ പരാജയപ്പെട്ടു. പാപത്തിൻ്റെ ഭയങ്കരമായ ഫലത്തെക്കുറിച്ചും നരകത്തിൻ്റെ തീർച്ചയായ അവസ്ഥയെക്കുറിച്ചും യേശുക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കുവാൻ കഴിയൂ എന്നുമുള്ളതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുന്നതിൽ സഭ പരാജയപ്പെട്ടു. അന്ത്യ ന്യായവിധിയെക്കുറിച്ച് കൂടുതലും സുവർണ നിയമത്തെക്കുറിച്ച് കുറവും ജീവനുള്ള ദൈവത്തെക്കുറിച്ചും ജീവനുള്ള പിശാചിനെക്കുറിച്ചും കൂടുതലും സ്വർഗം എങ്ങനെ പ്രാപിക്കാമെന്നും നരകം എങ്ങനെ തള്ളിക്കളയാമെന്നും കൂടുതലും നമുക്കാവശ്യമാണ്. എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളതല്ല സഭ എനിക്ക് പറഞ്ഞു തരേണ്ടത്, പിന്നെയോ എങ്ങനെ വീണ്ടും ജനനം പ്രാപിക്കാമെന്നുള്ളതാണ്. എങ്ങനെ തയ്യൽ പഠിക്കാമെന്നുള്ളതല്ല സഭ എന്നെ പഠിപ്പിക്കേണ്ടത്, പിന്നെയോ എങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഒരു സഭയെ ഞാൻ തോൽപ്പിച്ചു എന്ന് വന്നേക്കാം, എന്നാൽ അതുപോലൊരു സഭ എന്നെ ഒരിക്കലും തോൽപ്പിക്കുകയില്ല. അതെ, സ്റ്റാൻലി ഹൈ പറഞ്ഞത് എത്ര വാസ്തവമാണ്! ഇന്നത്തെ സഭ അതിൻ്റെതായ ദൗത്യത്തിൽ പരാജയപ്പെട്ടില്ലേ? പ്രിയ സുഹൃത്തെ, നാം ഇന്ന് ജീവിക്കുന്നത് ലവോദിക്യാ കാലയളവിലാണ്. ദൈവത്തിൻ്റെ കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് സാക്ഷിക്കുന്നതിൽ സഭ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ കുറവ് വിളിച്ചു പറയുന്നതിൽ എന്തെങ്കിലും സന്തോഷമുണ്ട് എന്നുള്ളതല്ല, സ്വന്തം നിലനിൽപ്പിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ് സഭ. യേശുക്രിസ്തുവിൻ്റെ പേരിൽ നടക്കുന്ന സകല പ്രവർത്തനങ്ങളെയും പരീക്ഷിച്ചറിവാനുള്ള മാർഗം ഇതാണ്. ഈ പ്രവർത്തനം മനുഷ്യന് മാനം വരുത്തുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ല. പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുന്നത് മറ്റുള്ളവർക്ക് ആത്മീക വർധന വരുത്തുന്ന കാര്യങ്ങൾക്ക് ആയിരിക്കും. ലവോദിക്യ സഭയ്ക്ക് തങ്ങളെക്കുറിച്ച് തന്നെ ഭയങ്കര മതിപ്പായിരുന്നു. അവർ നോക്കുമ്പോൾ ഒന്നിനും ഒരു കുറവുമില്ല. മറ്റുള്ളവർ നോക്കുമ്പോഴും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ സ്വയം തൃപ്തിയിൽ കഴിയുന്ന സഭയെക്കുറിച്ച് കർത്താവിന് പറയുവാനുള്ളത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഈ സഭയുടെ യഥാർത്ഥ അവസ്ഥ കർത്താവ് വിവരിക്കുന്നു. ഒന്ന്, നിർഭാഗ്യനും അരിഷ്ടനും. ഇന്ന് ഏതെല്ലാം വിധത്തിലുള്ള പഠിപ്പീരുകളാണ് സഭയിലുള്ളത്! കുടുംബജീവിതം സന്തുഷ്ടമാക്കുവാനുള്ള കോഴ്സുകൾ, സമൂഹത്തിൽ സമാധാനമായിരിക്കുവാനുള്ള മാർഗങ്ങൾ, എന്നാൽ സഭാംഗങ്ങൾ രക്ഷയുടെ സന്തോഷമില്ലാത്തവരായിരിക്കുന്നു. ആത്മാവിന്റെ വിശപ്പകറ്റാൻ പണം ഉപകരിക്കുകയില്ല സുഹൃത്തെ. രണ്ടാമതായി അവരെക്കുറിച്ച് പറയുന്നത് ദരിദ്രൻ എന്നാണ്. ലോകപ്രകാരം സമ്പത്ത് വേണ്ടുവോളമുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടേയില്ല. ഏറെ ആണ്ടുകൾക്കായി കൂട്ടിവെച്ച മനുഷ്യനെ ദൈവം മൂഢ എന്നാണ് സംബോധന ചെയ്തത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെപ്പോലെ മൂഢൻ, അവനെപ്പോലെ ദരിദ്രൻ വേറെ ആരാണ്? ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്ന ആളുകൾ എത്ര മഠയന്മാരാണ്! ദൈവം അങ്ങനെയുള്ളവരെ നോക്കി ദരിദ്രൻ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആത്മീകമായ ദാരിദ്ര്യം അനുഭവിച്ചവരെ കർത്താവ് ഭാഗ്യവാന്മാർ എന്ന് വാഴ്ത്തി. ആത്മീകമായി ദാരിദ്ര്യം അനുഭവിച്ചതായ സ്മുർന്ന സഭയോട് പറഞ്ഞത് നിങ്ങൾ വാസ്തവത്തിൽ ധനവാന്മാരാകുന്നു എന്നത്രേ. ലോകപ്രകാരം വളരെയധികം ഉണ്ടായിരുന്ന ലവോദിക്ക സഭയോട് കർത്താവ് പറയുന്നത് നീ ദരിദ്രനാകുന്നു. വീണ്ടും പറയുന്നത് കുരുടൻ എന്നത്രേ. ദൈവത്തിന്റെ വഴികൾ കാണാത്ത അന്ധന്മാർ. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ സഭ പ്രസംഗപീഠങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ അതിന്റെ അന്ധതയ്ക്ക് മതിയായ തെളിവാണ്. മനുഷ്യൻ ആവശ്യമായിട്ടുള്ളത് ആന്തരിക മാറ്റമാണ്. മതം മാറിയതുകൊണ്ട് എന്ത് കിട്ടാനാണ്? മാറേണ്ടത് മനസ്സാണ്. രൂപാന്തരമുണ്ടാകേണ്ടത് മനസ്സിനാണ്. അത് ക്രിസ്തുയേശുവിനാൽ മാത്രമേ സാധിക്കൂ. ക്രിസ്തുവിനെ കൂടാതെ സാമൂഹ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കും തോറും പ്രശ്നം കൂടുതൽ വഷളാവുകയുള്ളൂ, കൂടുതൽ കുരുക്ക് വീഴുന്നതായിട്ടുള്ള അവസ്ഥ. ഒരു കാലത്ത് സുവിശേഷത്തിനു വേണ്ടി, ഒരു കാലത്ത് വേർപാടിനു വേണ്ടി, വിശുദ്ധിക്കു വേണ്ടി സകലവും വലിച്ചെറിഞ്ഞ, തങ്ങൾക്ക് ന്യായമായി അവകാശപ്പെട്ടവ പോലും വേണ്ട എന്ന് വെച്ച പെന്തക്കോസ്തു വിശ്വാസികളുടെ പിൻതലമുറക്കാർ ഇന്ന് അവകാശങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തി തുടങ്ങിയിരിക്കുന്നത് അന്ധത കൊണ്ടല്ലേ? രാഷ്ട്രീയ പാർട്ടികളെക്കാൾ മോശമായ വിധത്തിൽ ഇലക്ഷൻ നടത്തി സ്ഥാനങ്ങളിൽ കയറിക്കൂടി ആത്മീയ ശുശ്രൂഷ നടത്തുവാൻ ഓടുന്നത് അന്ധത കൊണ്ടല്ലേ? നാം വാസ്തവത്തിൽ വിലപ്പെട്ടത് പലതും കളഞ്ഞു കുളിച്ചു. അതെ, സഭ അന്ധത പിടിക്കപ്പെട്ട അവസ്ഥയിലാണ്. സമുദായങ്ങളെ മാത്രം നോക്കി കുറ്റപ്പെടുത്തിയത് കൊണ്ട് വിശേഷമില്ല. വേർപാടും വിശുദ്ധിയും പറയുന്ന നാമും നമ്മുടെ അവസ്ഥ മനസ്സിലാക്കണം. നാലാമതായി അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് നഗ്നനും എന്നാണ്. നഗ്നൻ. ഈ നൂറ്റാണ്ടിലെ ലവോദിക്ക സഭ ഒരു മതത്തിന്റെ വേഷഭൂഷാദികളോടെ അലങ്കരിക്കപ്പെട്ടവളായി നിൽക്കുന്നു. സഭ മോടിയേറിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. ആചാരങ്ങളിൽ ആഴ്ന്നിറങ്ങി മുൻപോട്ടു പോകുന്നു. ഏതാണ്ടൊക്കെ തൊടുകയും പുരട്ടുകയുമൊക്കെ ചെയ്തതിനാൽ നീതീകരിക്കപ്പെട്ടു എന്ന് കരുതി നിൽക്കുന്നു. വിശ്വാസത്താൽ ലഭിക്കുന്ന നീതി എന്ന വസ്ത്രം ധരിക്കായികയാൽ യേശു സഭയെ നഗ്നയെന്ന് കാണുന്നു. മറ്റുള്ളവർ പരിഹസിച്ച് ചിരിക്കുവാൻ മാത്രം ഉതകുന്ന ലജ്ജാകരമായ അവസ്ഥ. വീണ്ടും ജനിച്ചിട്ടില്ലാത്ത സഭയാകയാൽ രക്ഷയുടെ അനുഭവത്തിന്റെ അഭിവാജ്യ ഘടകങ്ങളായ നാല് കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് തുടർന്ന് അവരെ നിർദ്ദേശിക്കുന്നു. 18 വാക്യം ഞാനൊന്ന് വായിക്കാം. ആ നാല് കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീ സമ്പന്നൻ ആകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. അവർക്ക് അവരുടെ ആവശ്യം എന്തെന്ന് മനസ്സിലാക്കിയ കർത്താവ് ഉപദേശം നൽകുന്നു. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തമാണ്. ഭൗമിക സമ്പത്തുകൊണ്ട് നിത്യധനം നേടുവാൻ സാധ്യമല്ല. പ്രത്യുത അത് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നേടിക്കഴിഞ്ഞതും വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതുമാകുന്നു. ദരിദ്രൻ എന്ന് കർത്താവ് വിളിച്ചിരിക്കുന്ന ലവോദിക്കയിലെ സഭയ്ക്ക് കിട്ടിയിരിക്കുന്ന ഉപദേശം വിലയ്ക്ക് വാങ്ങുവാനാണെന്ന കാര്യം ശ്രദ്ധേയമാണ്. ഇത് വിരോധാഭാസമായിരിക്കുന്നില്ലേ? എന്നാൽ അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് യെശയ്യാപ്രവചനം 55 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അവർ ഗ്രഹിക്കണമെന്നത്രേ. യെശയ്യാപ്രവചനം 55:1, ദ്രവ്യവും വിലയും കൂടാതെ വന്ന് വാങ്ങുവാനുള്ള ദൈവത്തിന്റെ ക്ഷണത്തെക്കുറിച്ച് നാം അവിടെ കാണുന്നു. രക്ഷ മനുഷ്യപ്രയത്നത്താൽ വാങ്ങുവാൻ കഴിയുന്നതല്ല, മനുഷ്യനു വേണ്ടി ക്രിസ്തുവിന്റെ കാൽവറി ക്രൂശിലുള്ള മരണത്താൽ അത് നേടിയിരിക്കുന്നു. അത് നിമിത്തം ദരിദ്രരിൽ ദരിദ്രനും രക്ഷ വാങ്ങുവാൻ കഴിയും. ഏത് പാവപ്പെട്ടവനും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ സ്വന്തമാക്കി സമ്പന്നരാകുവാൻ, അതെ ദൈവവിഷയമായി സമ്പന്നരാകുവാൻ സാധിക്കും. രണ്ടാമതായി അവരോട് വാങ്ങുവാൻ പറഞ്ഞിരിക്കുന്നത്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്. ഇത് ക്രിസ്തുവിന്റെ നീതിയെയാണ് കാണിക്കുന്നത്. ചില ആളുകൾ വെള്ളവസ്ത്രം സദാ ധരിക്കണം എന്ന് ശഠിക്കുന്നതിനുള്ള ഒരു ആലോചനയല്ല ഇത്. യെശയ്യാപ്രവചനം 61:10 നാം കാണുന്നത്, മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. അതെ, ഈ നീതിയെന്ന അങ്കി ധരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാകുന്നു നമ്മെ സഹായിക്കുന്നത്. മൂന്നാമതായി, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്ന് കാണുന്നു. വിശ്വാസികളുടെ ആത്മീക കണ്ണുകളെ തുറക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ഒരു സ്വന്ത കഴിവുകളിൽ എത്ര മിടുക്കനാണെന്നിരുന്നാലും യേശുക്രിസ്തുവിന്റെ ആത്മാവ് അവനിൽ അധിവസിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വഴികൾ മനസ്സിലാക്കുവാൻ അവൻ ഒരു നാളും കഴിവുണ്ടാകുകയില്ല. അന്ധത പിടിപ്പിക്കുന്നതായ ലോകത്തിൻ്റെതായിട്ടുള്ള ജ്ഞാനം, ലവോദിക്കയിലെ സഭയ്ക്കുള്ള ഈ ഉപദേശം വളരെ വളരെ അർത്ഥവത്തായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാനൊന്ന് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിൽ താങ്കൾ വ്യക്തമായി കാണുന്ന ഒരു വ്യക്തിയാകുന്നുവോ? താൻ കുരുടനാകുന്നു എന്നും എന്നാൽ ഭേദപ്പെടുത്തുവാൻ കഴിയാത്തതുപോലെയുള്ള അവസ്ഥയിലല്ല എന്നും ലവോദിക്കയിലെ സഭ മനസ്സിലാക്കേണ്ടിയിരുന്നു. അത് അസുഖത്താൽ കഷ്ടപ്പെട്ടിരുന്നു, ചികിത്സ ആവശ്യമായിരുന്ന സ്ഥിതി. എന്നാൽ അവരുടെ രോഗത്തിന് ഭേദം വരുത്തുവാൻ അവരുടെ പ്രസിദ്ധമായ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് കഴിയുമായിരുന്നില്ല. അവരുടെ കണ്ണിൻ്റെ അസുഖത്തിന് അവരുടെ സ്ഥലത്തുണ്ടാക്കിയിരുന്നതും ലോകപ്രശസ്തമായി തീർന്നതുമായ നയനചൂർണം അപര്യാപ്തമായിരുന്നു. കഷ്ടതയും അചഞ്ചലതയും വിലയായിക്കൊടുത്ത് ലവോദിക്കക്കാർ അവർക്കാവശ്യമായ ലേപനം വാങ്ങുവാൻ കർത്താവ് അവരെ ഉപദേശിക്കുന്നു. എത്ര വലിയ ഒരു ഉപദേശം, എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥ! ഭൗതികമായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുന്ന സഭയ്ക്ക് ഇന്ന് ആവശ്യമായിരിക്കുന്നത് ആത്മീകമായ ഒരു ദർശനമാകുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നാം ഓരോരുത്തരും ബുദ്ധിയായി സ്വീകരിച്ച്, കർത്താവ് പറയുന്നത്, ഞാൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കുന്നു, നാം അത് ബുദ്ധിയായി സ്വീകരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഒരിക്കലും ലോകത്തിൻ്റെതായ പോക്കിനനുസരിച്ച് നാം മുൻപോട്ട് പോകരുത്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ വലിയ കാര്യം സ്വായത്തമാക്കുവാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. അതിന് തടസ്സമായി നിൽക്കുന്നതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉപേക്ഷിക്കുവാൻ തയ്യാറാകാത്തിടത്തോളം കാലം ലവോദിക്കയിലെ സഭയേക്കാൾ ഉന്നതമായി നമുക്കൊന്നും പറയുവാനായിട്ടില്ല. അതിനേക്കാൾ കൂടുതലായി നമുക്കൊന്നും പുകഴുവാനില്ല. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ വ്യക്തിപരമായി, നാം ആയിരിക്കുന്ന സഭയെ മൊത്തത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. കൂടുതൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അതിനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അവിടുന്ന് ഞങ്ങളോട് വീണ്ടും ഇന്ന് സംസാരിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളാരും അവിടുത്തെ വചനം കേട്ട് മുഷിയുവാൻ അവിടുന്ന് അനുവദിക്കരുതേ. ഞങ്ങൾ അവിടുത്തെ വചനം കേട്ട് അനുസരിക്കുന്നവരാകുവാൻ, അതിനെ സ്നേഹിക്കുന്നവരാകുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. വളരെ വ്യക്തമായി ലവോദിക്കയിലെ സഭയോട് പറഞ്ഞതായ ദൂത് ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തന്നല്ലോ. ഞങ്ങളുടെ ഈ കാലത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വ്യക്തികളായി സഭയായി അവിടുന്ന് ഞങ്ങളെ ഉദ്ധരിക്കണമേ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ ഉപദേശം ബുദ്ധിയായി കണ്ട് സ്വീകരിപ്പാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളുടെ ആത്മീക കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. സത്യം കാണുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമാക്കി തരണമേ. ആയുസിൻ്റെ ശേഷിക്കുന്ന ദിനങ്ങൾ ഫലവത്തായി തീരുവാൻ പുതിയ തീരുമാനങ്ങളോടുകൂടെ മുന്നേറുവാൻ സഹായിച്ചാട്ട്. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
വെളിപ്പാട് പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. സന്നിധി ചേർന്നിനി ഈശനുടെ തിരു സന്നിധി ചേർന്നിനി, വിശ്രമം ചെയ്തു തന്റെ തിരുമുഖം കാൺമതത്യാനന്ദമേ, തിരുമുഖം കാൺമതത്യാനന്ദമേ. വാനസൈന്യങ്ങളും മനുഷ്യജാലവും, വാനസൈന്യങ്ങളും മനുഷ്യജാലവും, ഊനമില്ലാതെ നിന്നെ വർണ്ണിക്കുവാൻ സാധ്യമതാകയില്ല, വർണ്ണിക്കുവാൻ സാധ്യമതാകയില്ല. യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതെന്നുള്ളത്തിനാനന്ദമേ. മനുഷ്യരക്ഷക നിന്നുടെ നാമം പോ, മനുഷ്യരക്ഷക നിന്നുടെ നാമം പോ, വാനിലും ഭൂമിയിലും ഇല്ലേയൊരു നാമം നിനപ്പതിനു, ഇല്ലേയൊരു നാമം നിനപ്പതിനു. ഉള്ളം നുറുങ്ങിയോ ഉള്ള പ്രത്യാശയും, ഉള്ളം നുറുങ്ങിയോ ഉള്ള പ്രത്യാശയും, നല്ല പ്രസാദവും നീ സർവേശ്വര സൗമ്യതയുള്ളവർക്കെ, സർവേശ്വര സൗമ്യതയുള്ളവർക്കെ. യേശു മഹേശനെ ഞാൻ ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ, ചിന്തിപ്പതിനുള്ളത്തിനാനന്ദമേ.